Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അതുകൊണ്ട് ഇവിടെ അങ്ങനെ പുറമെ ശിവലിംഗത്ത് ഉപാസിക്കാനോ കാളഗ്രാമത്ത് ഉപാസിക്കാനോ ഒന്നും അല്ല പറയും, സ്വഹൃദയത്തിൽ ഉപാസിക്കാൻ പറയും. സ്വവികാര ശുങ്കേ നേരത്തെ പറഞ്ഞല്ലോ, ത്രിവൃത്കരണത്തെ കുറിച്ച് പറഞ്ഞു, പ്രതിയുക്തേജോ നിങ്ങളെ സൃഷ്ടിച്ചു, അതിന്റെ കാര്യമായി ഇതെല്ലാം ഉണ്ടായി എന്നൊന്നും പറഞ്ഞു. അതാണ് സ്വവികാരശുങ്ക ദേഹി, ഈ ശരീരത്തിൽ, ഈ ശരീരം ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. തസ്സൃഷ്ടുവ തദൈവ അനുപ്രാവശ്യം, പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു, അതിൽ നിന്ന് ഈ ശരീരം രൂപപ്പെട്ടു. അതാണ് സ്വവികാരശുങ്ക, വികാരകാര്യമായിരിക്കുന്ന ഈ ദേഹത്തിൽ, അതിൽ നാമരൂപ വ്യാകരണായ പ്രവിഷ്ടം, ആ നിർഗുണ ബ്രഹ്മം തന്നെ. അത് നാമരൂപങ്ങളുടെ സൃഷ്ടിക്ക് വേണ്ടി ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ജീവഭാവത്തിൽ ആ ജീവനാണല്ലോ നാമരൂപങ്ങളെ സൃഷ്ടിക്കുന്നു. പ്രവിഷ്ടം സദാക്യം ബ്രഹ്മ, ആ സത്തായിരിക്കുന്ന ആ ബ്രഹ്മം തന്നെ നാമരൂപങ്ങളെ പ്രകടമാക്കുന്നതിന് വേണ്ടി ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. സത്ത് തന്നെ എങ്ങനെ ജീവേൻ ആത്മന, ജീവാത്മഭാവത്തിലാണ് ജീവൻ എന്ന് പറയുന്നത്. സദാക്യം ബ്രഹ്മ ജീവേൻ ആത്മന, സത് ആയിരിക്കുന്ന ബ്രഹ്മ സദൈവ സൗമ്യ, ആ സത്തിന് പറയുക. അത് സൃഷ്ട തദൈവ അനുപ്രാവശ്യം എന്നുള്ളതിനെ പറയും. ഈ ശരീരത്തിനുള്ളിൽ അതുണ്ട്, എന്താ അതിനെ ഉപാസിച്ച് ധ്യാനിച്ച് സാക്ഷാത്കരിക്കണമോ സാധ്യമാണ്, പക്ഷെ അത് പരമാർത്ഥമല്ല. കാരണം ഇവിടെ ശരീരമാകുന്ന പരിമിതിയിൽ പെട്ടിരിക്കുകയാണ്, അവിടെ ഗുണങ്ങളാകുന്ന പരിമിതിയിൽ പെട്ടിരിക്കുകയാണ്. അവിടെ ഉപാസിക്കുന്നവൻ ഉപാസ്യം, ഉപാസന തുടങ്ങിയ ഉപായങ്ങൾ, ധ്യാനം, ധ്യാതാവ്, ധ്യേയം തുടങ്ങിയ ഉപാധികളുണ്ട്. ആ ഉപാധികളിലൂടെ ഇതിനെ സാക്ഷാത്കരിച്ചാൽ അത് പൂർണ്ണമല്ല. പക്ഷെ അതിന് സാക്ഷാത്കരിക്കാൻ യോഗ്യമായ രീതിയിൽ ഉപാധിയുക്തനായി ഈ ബ്രഹ്മം സ്വഹൃദയത്തിലിരിക്കുന്നു, ജീവനാത്മന ജീവാത്മ ഭാവത്തിൽ. തസ്മാത് അസ്മിൻ ഹൃദയ പുണ്ഡരീകി വിസ്മനി ഉപസമൃതകർണൈ ബാഹ്യവിഷയവിരക്തൈ വിശേഷതോ ബ്രഹ്മചര്യ സത്യസാധനാഭ്യാമുക്തൈ വക്ഷ്യമാണ ഗുണവത് ധ്യായമാനേ ബ്രഹ്മോപലഭ്യതേ പ്രകടനാർത്ഥ. ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുന്നു, അനുഭവ അതീതമാണെന്ന് പറയുന്നു, സാക്ഷാത്കാരത്തെ കുറിച്ചും പറയുന്നു. ഇതെങ്ങനെ ശരിയാവും? മനസ്സിനും ബുദ്ധിക്കും എത്താത്തത് എങ്ങനെ സാക്ഷാത്കാരത്തിന് വിഷയമാണ്? പറയുന്നു ദോഷമില്ല, ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാം, ബ്രഹ്മത്തെ പ്രത്യക്ഷമാക്കാം. ബ്രഹ്മം മനസ്സിനും ബുദ്ധിക്കുമൊക്കെ വിഷയമാണ്. എങ്ങനെ വരുമ്പോ? ഉപാധിയോടുകൂടി വരുമ്പോൾ. തസ്മാത് അസ്മിൻ ഹൃദയ പുണ്ഡരീക ഈ ഹൃദയ താമരയിൽ, ഹൃദയമാകുന്ന താമരയിൽ വേസ്മനി ഉപസംഹൃത കർണൈഹി ഈ കർണങ്ങളെല്ലാം ഉപസംഹരിച്ച് ഏകാഗ്രമായി ബാഹ്യവിഷയവിരക്തൈഹി ബാഹ്യവിഷയങ്ങളോടൊന്നും താല്പര്യമില്ലാതെ ഇതിനു വേണ്ടിയിട്ടുള്ള തപസ്, ബ്രഹ്മചര്യം തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അന്നാണ് എടുത്തു പറയുന്നത് ബ്രഹ്മചര്യ സത്യസാധനാഭ്യാം. ബ്രഹ്മചര്യാദി സാധനങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നതും ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതൊരു മുഖ്യമായ കാര്യമാണ്. ആസാധന മുഖ്യമായും ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഉപാസകന്റെ മനസ്സ് ദൃഢമായിരിക്കണം, ഉപാസകന്റെ മനസ്സ് ഏകാഗ്രമായിരിക്കണം. ഉപാസനയിലൂടെ ആ തത്വത്തെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ക്ഷമത മനസ്സിന് വേണം. ധ്യാനിക്കുന്നതിന് ബലമുള്ള മനസ്സിനെ പറ്റും. മനസ്സിന്റെ ബലം എന്ന് പറയുന്നത് എന്താണ്? ജീവന്റെ ഇച്ഛാശക്തിക്ക് അധീനമായിരിക്കും, അതാണ് മനസ്സിന്റെ ബലം. ആ മനസ്സെന്ന് പറയുന്നത് പാറ പോലെ കടുത്തിരിക്കുന്ന സാധനം, അത് മനസ്സിന്റെ ബലം. ജീവന്റെ ഇച്ഛാശക്തിയും മനസ്സിന്റെ ഭാഗമാണ്. അതിനും മനസ്സ് അധീനമായിരുന്ന പറയും മനസ്സിന് ഉറപ്പുണ്ട്, ബലമുണ്ട് എന്നുള്ളത്. ഒരുവിനെ ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന തരത്തിൽ ഹൃദയത്തിൽ തന്നെ ഈ സത്യകാമാദി ഗുണമുള്ള ബ്രഹ്മത്തെ ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിന് ബലമുണ്ടായാലും പറ്റും. മനസ്സ് സ്വഇച്ഛാശക്തിക്ക് അധീനമായിരുന്നാലും പറ്റും. മനസ്സ് ഇച്ഛാശക്തിക്ക് അധീനമല്ലെങ്കിൽ മനസ്സ് അതിന്റെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്താ മനസ്സിന്റെ സ്വഭാവം? പരിണാമം, അതാണ് മനസ്സിന്റെ സ്വഭാവം. പരിണമിക്കുക, അനന്തമായി പരിണമിച്ചുകൊണ്ടിരിക്കുക, ഇതാണ് മനസ്സിന്റെ സ്വഭാവം. മനസ്സ് പരിണമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിഷയരൂപങ്ങളെ പ്രാപിക്കുക, അതാണ് മനസ്സിന്റെ പരിണാമം. അത് ബാഹ്യമോ ആന്തരികമോ ആകാം. ബാഹ്യമായ വിഷയം അറിയാം, ശബ്ദസ്പർശ രൂപരസഗന്ധം. മനസ്സിന്റെ സ്വഭാവമാണ് ഈ ആകാരത്തെ അത് പ്രാപിച്ചുകൊണ്ടേയിരിക്കും, അതാണ് മനസ്സിന്റെ പരിണാമം എന്ന് പറയുന്നത്. മനസ്സിന്റെ സ്വഭാവം ഒരു വസ്തുവിന്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് സൃഷ്ടിയിൽ അങ്ങനെയാണ്. അഗ്നിയുടെ സ്വഭാവത്തെ ഉഷ്ണമാണ് മാറ്റാൻ കഴിയും. ജലത്തിന്റെ സ്വഭാവം ശീതമാണത് മാറ്റാൻ കഴിയും. മാറ്റാൻ കഴിയത്തില്ല, ജീവന് കഴിയത്തില്ല. സൃഷ്ടികർത്താവിന് കഴിയും, ജീവനത് കഴിയില്ല. അത് തന്നെയാണ് മനസ്സിന്റെ സ്ഥിതി. മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പരിണാമം. എന്നുവെച്ചാൽ വിഷയാകാരത്തെ പ്രാപിക്കും. ഇത് മാറ്റാൻ ജീവന് സാധ്യമല്ല. അതങ്ങനെ ഇരിക്കും, വിഷയാകാരത്തെ പ്രാപിക്കാതിരിക്കും. അതിൽ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിലുള്ള വിഷയം, ബാഹ്യമായ വിഷയങ്ങൾ. ഇനി ഒന്ന് ആന്തരികമായ വിഷയങ്ങളാണ്. ആന്തരികമായ വിഷയം എന്ന് പറഞ്ഞാൽ സുഖദുഃഖാദികൾ, കാമക്രോധാദികൾ, ഇതൊക്കെയാണ് ആന്തരികമായ വിഷയം. ഈ വിഷയങ്ങളെ പിന്നെ സഹിക്കും. ഇതിനേക്കാളും മനസ്സിനെ ആകർഷിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, മനസ്സിന്റെ രണ്ട് പരിണാമങ്ങളാണ്, സ്മൃതിയും ഭാവനയും. ഭാവന എന്ന് പറഞ്ഞാൽ ഭാവിയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അങ്ങനെ ഭാവന. അവിടെയും വിഷയങ്ങളുണ്ട്. അപ്പൊ ഭാവന എന്ന് പറയുമ്പം അവിടെ വിഷയങ്ങൾ കേവലം മനപരിണാമ രൂപത്തിലാണ്, സങ്കല്പാത്മകമാണ്. അപ്പൊ ആ രൂപത്തിൽ മനസ്സ് പരിണമിച്ചുകൊണ്ടിരിക്കും. അതും മനസ്സിന്റെ ഒരു പരിണാമം. മനസ്സിന് ബാഹ്യ വിഷയം തന്നെ വേണമെന്നില്ല. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളായ ബാഹ്യ വിഷയം തന്നെ വേണമെന്നില്ല. ഭാവനയിലുള്ള വിഷയങ്ങളായിരുന്നു, ആ രൂപത്തിൽ മനസ്സ് പരിണമിച്ചുകൊണ്ടിരിക്കും. അതും മനസ്സിന്റെ സ്വഭാവം. ഇനി മറ്റൊന്നുള്ള സ്മൃതി, വിഷയം അതീതമായി കടന്നുപോയി. പക്ഷെ അത് മനസ്സിലുണ്ട്, പരിണാമരൂപത്തിൽ മനസ്സിലുണ്ട്. ആ രൂപത്തിൽ മനസ്സ് പരിണമിച്ചുകൊണ്ടിരിക്കും. ആന്തരികമാകുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? ബാഹ്യമാണെങ്കിൽ നമുക്ക് വിഷയങ്ങളുണ്ടെന്ന് പറയാം, ശബ്ദസ്പർശ രൂപത്തിലുള്ള വിഷയങ്ങളുണ്ട്. ആന്തരികം അങ്ങനെയല്ല, മനസ്സ് സ്വയം തന്നെ വിഷയമായും വിഷയത്തെ ഗ്രഹിക്കുന്നതായും പരിണമിച്ചുകൊണ്ടിരിക്കും. വിഷയരൂപത്തിലും പരിണമിക്കുന്നു, അതിന്റെ ഗ്രഹണരൂപത്തിലും പരിണമിക്കുന്നു. ഇതെല്ലാം ജീവനുമായി ബന്ധപ്പെട്ട കാര്യം. ഈ പരിണാമം ജീവന്റെ ഇച്ഛാശക്തിക്ക് അധീനമല്ല. ഞാൻ ഇച്ഛിക്കുന്നു, എന്റെ മനസ്സ് ആ രീതിയിൽ പരിണമിക്കണമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല, അതങ്ങനെ സംഭവിച്ചുകൊണ്ടേ. ഇനി അതിനെ ഇച്ഛാശക്തിക്ക് അധീനമാക്കുന്നതാണ് ഉപാസന. ശ്രുതി പറയുന്നു, നിന്റെ ഹൃദയത്തിൽ സത്യകാമത്വാദി ഗുണത്തോടുകൂടിയ അതിനെ ആ ബ്രഹ്മതത്വത്തെ ഉപാസിക്കുക എന്ന് പറയുമ്പോൾ, അങ്ങനെ ഉപാസിക്കുന്നതിന് ജീവൻ ഇച്ഛിക്കുന്നു. ആ ഇച്ഛാശക്തിക്ക് അധീനമായി മനസ്സ് പരിണമിക്കുന്നതാണ് ഉപാസന. അവിടെ എങ്ങനെ പരിണമിക്കുന്നു? മുമ്പ് അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഇവിടെ സ്മൃതി സാധ്യമല്ല. വിഷയം ബാഹ്യമല്ല, അതുകൊണ്ട് ശബ്ദരൂപരസഗന്ധങ്ങളെ ഗ്രഹിക്കുന്ന പോലെ ഗ്രഹിക്കാൻ വയ്യ. പിന്നെന്താ, കേവലം ഭാവന. അതെയോ, ശ്രുതി ബോധിപ്പിച്ചു അത് സത്യമാണ് ജ്ഞാനമാണ് എന്ന് ബോധിപ്പിച്ചു. ശ്രുതി ബോധിപ്പിച്ചതിന് അല്ലെങ്കിൽ ഗുരു ബോധിപ്പിച്ചതിന് മനസ്സ് ഭാവനാരൂപത്തിൽ പിന്തുടരുന്നു. അത് മനസ്സിന്റെ പരിണാമം. അത് ഇച്ഛാശക്തിക്ക് അധീനമാണെങ്കിൽ പറയും മനസ്സിന് ബലമുണ്ട്, കാരണം അവിടെ തന്നെ പോകുന്നു മനസ്സ്. ഇച്ഛാശക്തിക്ക് അധീനമല്ലെങ്കിൽ മനസ്സ് അവിടെ നിൽക്കത്തില്ല. മനസ്സ് അവിടേക്കും പോകും, മറ്റു പലതിലേക്കും പോകും. ആന്തരികമായി പല വിഷയങ്ങളെ ധ്യാനിക്കും. എന്നുവെച്ചാൽ ആന്തരികമായി മനസ്സ് പല രൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ബാഹ്യമായും പരിണമിക്കും. അത് ഉപാസന ആകത്തില്ല. അത് നല്ല മാനസിക ബലമുള്ളവർക്ക് സാധ്യമാണ് ഉപാസന. അവിടെ മനസ്സിനെ ഏകാകാരത്തിൽ പരിണമിപ്പിക്കുന്നു, ഏക വിഷയത്തിൽ മനസ്സിനെ പരിണമിപ്പിക്കുന്നു, ഇച്ഛാശക്തി കൊണ്ട് പരിണമിപ്പിക്കുന്നു. മറ്റ് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിന്റെ പരിണാമം. സൃഷ്ടിയുടെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രപഞ്ചത്തിന്റെ ഭാഗമായി. അത് സംസാരമാണ്. ഇവിടെ അങ്ങനെയല്ല. തസ്മാത് അസ്മിൻ ഹൃദയ പുണ്ടരീകെ, ഈ ഹൃദയത്തിൽ വേശ്മിനി, അതാണ് ബ്രഹ്മപുരം, ബ്രഹ്മാവിന്റെ ബ്രഹ്മത്തിന്റെ ഇരിപ്പിടം, സഗുണ ബ്രഹ്മത്തിന്റെ ഇരിപ്പിടം. സഗുണ ബ്രഹ്മത്തിനേ ഉള്ളൂ അങ്ങനെ ഒരു, നിർഗുണ ബ്രഹ്മത്തിന് അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇരിപ്പിടമൊന്നുമില്ല. ഉപസംഹൃത കരണൈഹി, എല്ലാ കരണങ്ങളെയും ഗ്രഹിച്ച്, എന്നുവെച്ചാൽ മറ്റ് കർണങ്ങളൊന്നും പ്രവർത്തിക്കാതെ, ഏത് കർണം പ്രവർത്തിച്ചാലും ശരി, അവിടെയെല്ലാം സംഭവിക്കുന്നത് മനസ്സിന്റെ പരിണാമമാണ്. കണ്ണ് കാണുന്നിടത്ത്, ചെവി കേൾക്കുന്നിടത്തും, മൂക്കു മണക്കുന്നിടത്തും എല്ലാം സംഭവിക്കുന്ന ഒരേ ഒരു കാര്യം മനസ്സിന്റെ പരിണാമം. എന്തുകൊണ്ട് മനസ്സ് അതാത് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു? അതാണ് മനസ്സിന്റെ പരിണാമം എന്ന് നേരത്തെ പറഞ്ഞു. ഈ കർണങ്ങളിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് പരിണമിക്കാതിരിക്കുക, അതാണ് ഉപസംഹൃത കരണം. അതെങ്ങനെ സംഭവിക്കും? ഈ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് വിഷയരൂപത്തിൽ പരിണമിക്കാതിരിക്കുന്ന എങ്ങനെ? എന്തുകൊണ്ട്? ബാഹ്യവിഷയ വിരക്തി, ബാഹ്യവിഷയങ്ങളോട് താല്പര്യമില്ല മനസ്സിന്, അല്ലെങ്കിൽ ആ മനസ്സിന്റെ ഉടയനായിരിക്കുന്ന ജീവൻ, ആ ജീവൻ ഈ മനസ്സിലൂടെ ഈ വിഷയങ്ങൾ ഗ്രഹിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇതെല്ലാം മനസ്സിൽ തന്നെ, അതാണ് ബാഹ്യവിഷയ വിരക്തം എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന ഹൃദയദേശത്തുള്ള ഉപാസനയിലുള്ള താല്പര്യം കൊണ്ട് മനസ്സ് സഗുണ ബ്രഹ്മാകാരത്തിൽ പരിണമിച്ചാലേ അത് സാധ്യമാകും. രണ്ടും ഒരുമിച്ച് സംഭവിക്കുന്നു. വിഷയങ്ങളിൽ നിന്നുള്ള മനസ്സിന്റെ പിന്മാറ്റം, എന്നുവെച്ചാൽ മനസ്സ് വിഷയാകാരത്തിൽ പരിണമിക്കാതിരിക്കുക, അത് മനസ്സ് ആത്മാകാരത്തിൽ പരിണമിച്ചാലേ സാധ്യമാകും. ഒന്നിന്റെ തീവ്രത അനുസരിച്ച് മറ്റൊന്നിന്റെ തീവ്രത കുറയും. വിഷയാകാരമായി പരിണമിക്കുന്നതാണ് മനസ്സിന് താല്പര്യമെങ്കിൽ അത് ആത്മാകാരമായി പരിണമിക്കത്തില്ല. ആത്മാകാരമായി പരിണമിക്കുകയാണ് മനസ്സിന്റെ താല്പര്യമെങ്കിൽ അത് വിഷയാകാരമായി പരിണമിക്കത്തില്ല. ഒന്ന് കൂടുന്നതനുസരിച്ച് മറ്റു കുറയും. അതാണ് വിഷയവിരക്തേഹി. മനസ്സ് വിഷയാകാരത്തിൽ പരിണമിച്ചില്ലെങ്കിൽ പറയും വിഷയവിരക്തി. എവിടെയാ വിരക്തി? മനസ്സിൽ. മനസ്സം കൊണ്ട് പോകുന്നില്ല, ആ രീതിയിൽ വിഷയത്തെ ഗ്രഹിക്കുന്നില്ല. അതാണ് പറയുന്നത്, ബഹിർമുഖനായിരിക്കുന്നവൻ ഒരിക്കലും ധ്യാനം സാധ്യമല്ല. വ്യവഹാര പ്രധാനങ്ങൾക്ക് ധ്യാനം സാധ്യമല്ല. ഒരാൾ വ്യവഹാരത്തിലിരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ധ്യാനിക്കാൻ പറ്റത്തില്ല. അറിയണം ധ്യാനിക്കുന്നു എന്ന് പറയണമെങ്കിൽ ശുദ്ധ അസംബന്ധം ആൾക്കാരെ പറ്റിക്കാൻ പറയും, ശാസ്ത്രത്തിന് വിരുദ്ധമാണ്, അതൊരിക്കലും സാധ്യമേ അല്ല. നാനാ കാര്യങ്ങളിൽ എന്തുകൊണ്ട് അവനോട് പറയുന്നു, മനസ്സ് നാനാരൂപത്തിൽ പരിണമിക്കുകയാണെങ്കിൽ എങ്ങനെ അതിനാത്മാകാരമായി ഏകരൂപത്തിൽ പരിണമിക്കാൻ കഴിയും? അത് സാധ്യമല്ല. കാരണം അത് മനസ്സ് പല രൂപത്തിലായിപ്പോയി, പിന്നെ അതെങ്ങനെ ഏകരൂപത്തിലാകും? രണ്ടും ഒരുമിച്ച് നടക്കത്തില്ല. മനസ്സ് ഏകരൂപത്തിലാകുകയാണെങ്കിൽ പല രൂപത്തിലാകത്തില്ല. രാവിലെ അരമണിക്കൂർ ഇരുന്നിട്ട് ധ്യാനിക്കുകയും ബാക്കി മുഴുവൻ സമയവും വ്യവഹാരത്തിൽ മുഴുകിയിരിക്കുകയും ചെയ്താൽ രണ്ടും കൂടെ നടക്കത്തില്ല, ഒന്നേ നടക്കത്തുള്ളൂ. കാരണം അത് അതിന്റെ സ്വഭാവമാണ്, മനസ്സിന്റെ സ്വഭാവമാണ്. അത് ഏത് തരത്തിൽ പരിണമിക്കുന്നു അതിലേക്ക് അതങ്ങ് പോകും. പിടിച്ചാൽ കിട്ടത്തില്ല. ഉപാസനയ്ക്ക് അത് സാധ്യമല്ല. ഉപാസനത് സാധ്യമല്ല. മനസ്സ് കൂടുതൽ സമയം ഏകരൂപത്തിൽ പരിണമിച്ചാൽ അത് ഉപാസനയാണ്. കൂടുതൽ സമയത്തിൽ പരിണമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യോഗശാസ്ത്രത്തിൽ നിദ്രയെ കൂടി നിരോധിക്കണമെന്ന് പറയുന്നത്. നിദ്രാവൃത്തിയെ കൂടി, ഉറക്കം പോലുമില്ല, അതാണ് ഉപാസനയുടെ രീതി. ഉറങ്ങാതിരുന്നാൽ പോരാ, ഉപാസിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുന്നു. ഉറങ്ങാതിരിക്കാൻ ആർക്കും കഴിയും? ഉപാസനയും ഇരിക്കുന്നു. അതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഉപാസിച്ചിട്ടുള്ള, ആരെങ്കിലും ഉപാസന ശീലിച്ചിട്ടുള്ള ഏതെങ്കിലും മഹാത്മാക്കളുടെയോ ആരുടെയെങ്കിലും ജീവിതം എടുത്തു നോക്കുക, അവര് ഈ വിഷയങ്ങളെല്ലാം പിന്തള്ളി ഉപാസിച്ചിട്ട് അവർക്ക് അതിന്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയങ്ങളോടൊപ്പം ഇരുന്നിട്ട് അവർ ഉപാസിച്ച്, അതായത് ആരുടെയും ചരിത്രത്തിൽ പറയുന്നു, അവർ പറയും അവർ പ്രപഞ്ചത്തെ മറന്നിരുന്നു, പ്രപഞ്ച വ്യവഹാരങ്ങളിൽ നിന്ന് അവർ വിട്ടിരുന്നു. അങ്ങനെ ഇരുന്ന ഒരു കാലത്ത് മാത്രമേ അവരിൽ ഈ ഉപാസന എന്ന് പറയുന്നത് സംഭവിച്ചിട്ടുള്ളൂ. നമ്മൾ കരുതുന്ന പോലെ 10 മിനിറ്റ് ഉപാസന, അരമണിക്കൂർ ഉപാസന, ആഴ്ചയിൽ 1 ദിവസത്തെ ഉപാസന, മാസത്തിൽ 2 ദിവസത്തെ ഉപാസന, ആണ്ടിൽ 1 മാസത്തെ ഉപാസന, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അലങ്കാരത്തിനും കൊള്ളാം, പറയാൻ കൊള്ളാം, പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അതാണ് പരമാർത്ഥം. ഇവിടെ പറയുന്ന ഉപസംഹൃത കർണേഹി ബാഹ്യവിഷയ വിരക്തേഹി, മറ്റെല്ലാ പരിപാടികളും ഇവിടെ സലാം പറയണം. അതിന് കഴിയുമെങ്കിലേ പറ്റൂ. മറ്റ് വിഷയ മറ്റ് വ്യവഹാരങ്ങളിലിരിക്കുന്നവരെന്താ മോശക്കാരണമെന്നല്ല പറയുന്നു. ഈ ഉപാസനയും കഴിയില്ലെങ്കിൽ മറ്റ് വ്യവഹാരങ്ങളിൽ തന്നെ ഇരിക്കുക, എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ ആലസ്യത്തിപ്പോ. അത് ഉപാസനയ്ക്ക് ശേഷിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് വ്യവഹാരം, അല്ല ഉപാസകന് വേണ്ടിയിട്ടല്ല വ്യവഹാരം. ബാഹ്യവിഷയ വിരക്തി. അപ്പൊ അത് മനസ്സിന് ബലം വേണം, മനസ്സ് വിഷയാകാരത്തിൽ പരിണമിക്കാതിരിക്കണം, വിഷയാകാരത്തിൽ പരിണമിക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് പോകത്തില്ല, മനസ്സിന് അതിനുള്ള വാസന. എന്തുകൊണ്ട് 10 മിനിറ്റേ ഉപാസിക്കാൻ പറ്റുന്നുള്ളൂ? മനസ്സിന് അതിനുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ടാണ്. അല്ല, ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. 10 മിനിറ്റ് ധ്യാനിച്ച് ബാക്കിയുള്ള സമയം വ്യവഹാരങ്ങൾ മുഴിയില്ലെങ്കിൽ ലോകവും നശിച്ചു, അതുകൊണ്ട് ലോകത്തെ നിലനിർത്താൻ വേണ്ടി ഞാൻ ചെയ്യണം, അങ്ങനെയൊന്നും ഭാവിച്ചിട്ട് കാര്യമില്ല. മറിച്ച് മനസ്സിന് വിഷയങ്ങളോട് താല്പര്യമുള്ളതുകൊണ്ടാണ് വിഷയത്തിൽ മുഴുകുന്നത്, വേറൊന്നുമല്ല. അല്ലാതെ പോകത്തില്ല. മനസ്സ് വിഷയാകാരത്തിൽ പരിണമിക്കുന്നു, അതുകൊണ്ടാണ് ബാഹ്യ വിഷയ വിരക്തേഹി. ഇതിന് ശാസ്ത്രം ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. നമ്മുടെ സൗകര്യം അനുസരിച്ച്, നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന എന്ത് കൊള്ളരുതായ്മയും ന്യായീകരിക്കുന്നു. എന്ത് വേണ്ടാതീനം ചെയ്താലും ന്യായീകരിക്കാൻ പറ്റും, അതവനവന്റെ സൗകര്യം. ശാസ്ത്രം അതിന് നിന്ന് തരത്തില്ല. ഉള്ളത് ഉള്ളതുപോലെ പറയുന്നു. ബാഹ്യ വിഷയ വിദഗ്ധനായിരിക്കണം. വിശേഷിത ബ്രഹ്മചര്യ സത്യസാധനാഭ്യാം, ബ്രഹ്മചര്യം സത്യം തുടങ്ങിയ സാധനങ്ങൾ വേണം. ഉപാസന വേണമോ അതെല്ലാം വേണം. എന്തുകൊണ്ട്? കാരണം വിഷയത്തോടുള്ള ആഗ്രഹം ഇച്ഛ ഉള്ളതുകൊണ്ടാണ് മനസ്സങ്ങോട്ട് പോകുന്നു, മനസ്സാ രീതി പരിണമിക്കുന്നത്. ഇച്ഛയില്ലാതിരിക്കുക, അതാണ് ബ്രഹ്മചര്യം. മനസ്സിനെ പ്രലോഭിപ്പിക്കുന്ന ആ വിഷയങ്ങളോടുള്ള ആഗ്രഹം അതില്ലാതിരിക്കുക, അതാണ് ബ്രഹ്മചര്യം. ആഗ്രഹത്തെ നിയന്ത്രിക്കുന്നത് ബ്രഹ്മചര്യമാണ്. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിന് വിട്ടുകൊടുക്കാതി അത്തരം ആഗ്രഹങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഉപായങ്ങളും ബ്രഹ്മചര്യമാണ്. എന്തിനാ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു? ഈ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ബ്രഹ്മചര്യം എന്ന് പറയുന്ന കഠിനമായ ഒരു വ്രതം ഒരാൾ സ്വീകരിക്കുന്നത് ലോകം നന്നാക്കാനൊന്നുമല്ല. ലോകം നന്നാക്കാൻ ഇതിന്റെ ആവശ്യമില്ല. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഒരു ജീവന് സ്വയം അവന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വ്രതത്തെ സ്വീകരിച്ചിരിക്കുന്നത്. സത്യം പോലെ ലോകം നന്നാക്കാൻ ഇറങ്ങിയ ഇത് രണ്ടും നടക്കത്തില്ല. സത്യവും നടക്കത്തില്ല, ബ്രഹ്മചര്യവും നടക്കത്തില്ല. ലോകം നന്നാക്കുന്നവരിൽ ഇത് കാണത്തുമില്ല. കാരണം അത് പാലിക്കാൻ, ലോകത്തിന് അത് പാലിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ലോകം നന്നാക്കുന്നവർ പറയട്ടെ ഉണ്ടെന്ന്, എഴുന്നേറ്റ് എന്ന് പറയണം, ഇരുന്ന് പറഞ്ഞാൽ പറ്റില്ല. രണ്ടും നടക്കും പറയുന്നു. രണ്ടെണ്ണം പ്രത്യേകത്ത് പറയുന്നു. വ്യവഹാരത്തിൽ നിൽക്കുക, സത്യം പാലിക്കുക, അതൊരിക്കലും സാധ്യമല്ല. കാരണം വ്യവഹാരത്തിൽ സത്യം നഷ്ടപ്പെടും, അസത്യത്തെ സ്വീകരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ വ്യവഹാരം സാധ്യമല്ലാതെ വ്യവഹാരത്തിന്റെ സ്വഭാവമാണ്. മനസ്സിൽ വിഷയത്തോട് ആഗ്രഹം ഉണ്ടായിക്കില്ല, എന്ത് വിഷയമായിക്കൊള്ളട്ടെ, അവിടെ ബ്രഹ്മചര്യം നഷ്ടപ്പെടും. വ്യവഹാരത്തിൽ നിൽക്കുക, വിഷയങ്ങളോടും താല്പര്യമില്ലാതിരിക്കുക, ഇത് സാധ്യമല്ല, അവിടെ താല്പര്യം വരും. അപ്പൊ ഇത് രണ്ടിനും, ബ്രഹ്മചര്യം സത്യം ഇത് രണ്ടും നീ നശിപ്പിക്കുന്നതാണ് വ്യവഹാരം എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ട് ഉപാസനയ്ക്ക് ഇത് രണ്ടും ആവശ്യമാണ്. ഞാൻ പറയുന്നത് ഫുൾ ടൈം ഉപാസകരുടെയാണ്, പാർട്ട് ടൈംകാരുടെ അല്ല. ഇതൊന്നും ഇല്ലാതെയും പാർട്ട് ടൈം ഉപാസന പറ്റും. ഫുൾ ടൈം ഉപാസനയ്ക്ക് ഇവിടെ ഭാഷ്യകാരം പറയുന്ന രീതിയിൽ എന്താണ്, ഉപസംഹൃത കർണൈഹി ബാക്കി വിഷയ വിരക്തൈഹി വിശേഷത പറയുന്നു. വിശേഷിച്ച് ബ്രഹ്മചര്യ സത്യസാധനാഭ്യ രണ്ട് സാധനങ്ങളെ എടുത്തു പറയുക. അതായത് വിഷയ ഇച്ഛ മനസ്സിലുണ്ടാകാതിരിക്കുക. ഈ പറയുന്ന ഉപാസന അല്ലാതെ, ഉപാസന വേണമെങ്കിൽ ഒരു വിഷയം ഒന്ന് എടുക്കാം, അതല്ലാതെ മറ്റു വിഷയങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളിലൂടെ യുക്തൈഹി ആ സാധനായുക്തനായിരിക്കും.